ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങളുടെ മധ്യേ മകന്റെ പുസ്തകത്തിൽ യേശുവിന്റെ ചിത്രം കണ്ടു. പിന്നീട് തന്റെ ജീവിതം മാറിമറിഞ്ഞതിനെക്കുറിച്ച് പങ്കുവെക്കുകയാണ് ബംഗാൾ സ്വദേശിനിയായ ലേഖിക സരിത പാസ്വാൻ. പുസ്തകത്തിൽ നിന്ന് അരികിലെത്തിയ പൂജാരി: ഞങ്ങൾ ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. വീടിന്റെ മുൻവശത്തുള്ള അയൽവാസി മദ്യം വിറ്റിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മദ്യപിക്കുവാൻ വരുന്നവരെ കാണുമ്പോൾ ഞാൻ അസ്വസ്ഥയാകുമായിരുന്നു. എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്ന് ചിന്തിക്കും. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. മരുന്നുകടയിൽ ജോലി ചെയ്തിരുന്ന ഭർത്താവിന്റെ തുച്ഛശമ്പളത്തിൽ നല്ല വീട് പണിയുവാൻ കഴിയുമായിരുന്നില്ല. മക്കൾക്ക് നല്ല ഭക്ഷണം, വിദ്യാഭ്യാസം ഒന്നും നൽകുവാനും സാധിച്ചില്ല. വളരെ കഷ്ടതയിലായിരുന്നു ജീവിതം. അതിനേക്കാൾ എന്നെ വിഷമിപ്പിച്ചത് മദ്യം വിൽക്കുന്ന അയൽവാസി നിമിത്തമുള്ള അസ്വസ്ഥതകളാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഞാൻ ഒരുപാട് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എപ്പോഴും ഞാൻ പൂജ ചെയ്യുമായിരുന്നു. ആരോഗ്യവും കുറയുവാൻ തുടങ്ങി. കുടുംബത്തിൽ എന്നും പ്രശ്നങ്ങളും അസ്വസ്ഥതയുമായിരുന്നു. മക്കൾക്ക് ഭക്ഷണം പോലും ഉണ്ടാക്കാതെയായി. എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് മക്കൾ ചിന്തിക്കാൻ തുടങ്ങി. പക്ഷേ ആർക്കും എന്റെ പ്രശ്നം മനസ്സിലാകുമായിരുന്നില്ല. കാരണം എന്റെ പ്രശ്നങ്ങൾ പുറമേക്ക് കാണാവുന്ന തരത്തിലുള്ളതായിരുന്നില്ല. അതിനാൽ തന്നെ ഞാൻ പൂജകൾ തുടർന്നു. അയൽവാസി ഞങ്ങളെ പല വിധത്തിലും ഉപദ്രവിക്കുന്നത് പതിവായിരുന്നു. പക്ഷേ നാട്ടിലെ ഗുണ്ടയായിരുന്നതുകൊണ്ട് കൗൺസിലറും നാട്ടുകാരും എല്ലാം അദ്ദേഹത്തിന്റെ കൂടെയായിരുന്നു. ഒരു ദിവസം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയെങ്കിലും ഫലമുണ്ടായില്ല. അവർ ഞങ്ങളുടെ വാക്കുകൾ ശ്രദ്ധിച്ചുപോലുമില്ല. വീണ്ടും വീണ്ടും ആ മനുഷ്യൻ മദ്യപിച്ചു വരുന്നത് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. പതിവ് പോലെ ശ്വാസം മുട്ടുന്ന അവസ്ഥ. ഞാൻ പൂജകൾ ചെയ്യുന്ന ആളെ വിളിച്ചു വരുത്തി. അദ്ദേഹം പൂജകൾക്കായി പണം ആവശ്യപ്പെട്ടു. അത് നൽകിയാൽ എനിക്ക് രക്ഷ കിട്ടുമെന്ന് പറഞ്ഞു. എന്തു വേണമെങ്കിലും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു. ഭർത്താവിന്റെ ചെറിയ ശമ്പളത്തിൽ നിന്നുപോലും ഈ ആവശ്യത്തിനായി ഞാൻ പിടിച്ചുവാങ്ങി. എന്നാൽ പ്രശ്നം കൂടുതൽ വഷളായതല്ലാതെ ഒരു ഉപകാരവുമുണ്ടായില്ല. പുസ്തകത്തിലെ പൂജാരി: ഞാൻ പ്രാർത്ഥിച്ചും ഉപവസിച്ചും മടുത്തു. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇളയ മകനെ പഠിപ്പിക്കുകയായിരുന്നു. അവന്റെ പുസ്തകത്തിൽ ഒരു പൂജാരിയെപ്പോലെ തോന്നിപ്പിക്കുന്ന ഒരാളുടെ ചിത്രം കണ്ടു. അതാരാണെന്ന് ഞാൻ മകനോട് ചോദിച്ചു. ഇത് യേശുവാണ്, അമ്മയ്ക്കറിയില്ലേ എന്നായിരുന്നു അവന്റെ മറുപടി. ഉവ്വ്, എനിക്കറിയാം, പക്ഷേ കാര്യമായി അറിയില്ല, ഞാൻ മറുപടി നൽകി. അമ്മ യേശുവിനോട് പ്രാർത്ഥിക്ക്, അവിടുന്ന് ഉറപ്പായും അമ്മ പറയുന്നത് കേൾക്കും, പ്രശ്നങ്ങൾക്ക് മറുപടി തരും. അവൻ പറഞ്ഞത് കേട്ട് ഞാൻ ഉപവാസമെടുത്ത് യേശുവിനോട് പ്രാർത്ഥിച്ചു. അന്നൊരു ഞായറാഴ്ചയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പൂജാരിക്കടുത്തേക്ക് പോയി. അപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ അരികിൽ നിൽക്കുന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. കുഞ്ഞേ, നീ ഇവിടെ നിന്ന് വേഗം പോവുക, അല്ലെങ്കിൽ ഇവർ നിന്നെ കൊല്ലും എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. പക്ഷേ ഞാൻ ആ മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരുന്നു, നിങ്ങൾ ആരാണ്? എന്തിനാണ് എന്റെ പിന്നാലെ വരുന്നത്? ഞാൻ ഇവിടെ നിന്ന് പോകാം, പക്ഷേ ഇതെന്റെ വഴിയാണ്. പൂജാരിയുടെ കൂടെയുള്ള ആളുകൾ എന്നോട് ഭ്രാന്താണോ, സ്വയം സംസാരിക്കുന്നുണ്ടല്ലോ എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നു. വെള്ളവസ്ത്രധാരിയെ എനിക്ക് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ എന്നും എനിക്ക് മനസ്സിലായി. പ്രകാശിക്കുന്ന മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഒരു മിന്നൽ പിണർ പോലെ വെള്ള അങ്കിയാണ് ധരിച്ചിരുന്നത്. കുഞ്ഞേ, വീട്ടിൽ പോകുക, അല്ലെങ്കിൽ അവർ നിന്നെ കൊല്ലുമെന്ന് ആ മനുഷ്യൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ ഞാൻ അപ്പോഴും പൂജാരിയും കൂട്ടാളികളും പറയുന്നത് ശ്രദ്ധിച്ചു. ഒടുവിൽ പൂജാരി പറഞ്ഞതെല്ലാം കേട്ട് ഞാൻ വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം രാവിലെ വീണ്ടും വീട്ടിൽ വഴക്കും പ്രശ്നങ്ങളുമുണ്ടായി. ആകെ അസ്വസ്ഥയായ ഞാൻ മരിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. വീണ്ടും പൂജാരിക്കടുത്തേക്ക് പോയി. അദ്ദേഹം പറഞ്ഞത് ശ്മശാനത്തിലേക്ക് പോകാനാണ്. ശ്മശാനത്തിലെത്തിയപ്പോൾ അയാൾ പറഞ്ഞു അവിടെ ഇരുന്ന് സ്വസ്ഥമായിക്കൊള്ളാൻ. അവിടെ നിന്ന് പോകരുതെന്നും പറഞ്ഞു. ഞാനിവിടെ സ്വസ്ഥമായി ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ വിശ്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. മരിക്കുന്നതിനെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ. ആ സമയം എന്റെ അരികിൽ വീണ്ടും വെള്ളയങ്കിയണിഞ്ഞ ആൾ വന്നു. എന്റെ അരികിലേക്ക് വരിക, ഞാൻ നിന്നെ രക്ഷിക്കാം. എന്റെ പിന്നാലെ വരിക, ഞാൻ നിന്നെ രക്ഷിച്ചുകൊള്ളാം. എന്റെ കരം പിടിക്കുക. അങ്ങനെ പറഞ്ഞ് ആ മനുഷ്യൻ എന്റെ കരം പിടിച്ചുകൊണ്ടുപോയി. ഒരു നദിക്കരയിലൂടെയാണ് പോയത്. എന്റെ മനസ്സിലെ മരണത്തെക്കുറിച്ചുള്ള ചിന്ത മനസ്സിലാക്കിയ മട്ടിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, കുഞ്ഞെ, നീ ഇത് ചെയ്യരുത്. ഇത് വലിയ പാപമാണ്. പകരം ദേവാലയത്തിലേക്ക് പോകുക. അവിടെ നിന്ന് പുറത്തു പോകരുത്. ദേവാലയത്തിലെത്തിയ ഞാൻ അവിടെയുണ്ടായിരുന്ന സിസ്റ്റർ ടെസ്ലിനോട് എന്റെ കഥ മുഴുവൻ പറഞ്ഞു. മരണത്തിന്റെ സ്ഥലത്തുനിന്ന് കർത്താവാണ് എന്നെ രക്ഷിച്ചതെന്ന് സിസ്റ്റർ മനസ്സിലാക്കി തന്നു. അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. 2 സാമുവൽ 22:17. തുടർന്ന് എന്നും ഞാനിവിടെ ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. മനസ്സിന് വലിയ സമാധാനം ലഭിച്ചു. തുടർന്ന് ഭർത്താവും മകനുമെല്ലാം അവിടെ വരാൻ ആരംഭിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാതാവിന്റെ സ്വരൂപത്തിനരികെ നിന്ന് മടങ്ങുമ്പോൾ ആരോ തള്ളിയിട്ടാലെന്ന പോലെ ഞാൻ വീണ് കൈയൊടിഞ്ഞു. നിന്റെ കൈയൊടിഞ്ഞല്ലോ, ഇനി എന്തു ചെയ്യും എന്ന് ഭർത്താവ് ചോദിച്ചു. ഞാൻ ഇനിയും ഇവിടെ വരും, ഇവിടെ നിന്ന് എനിക്ക് രോഗശാന്തി ലഭിക്കും എന്നായിരുന്നു എന്റെ മറുപടി. എന്നും മാതാവിനരികിൽ പോയി പ്രാർത്ഥിക്കുമായിരുന്നു. എന്റെ വിശ്വാസം ശരിയായി തീർന്നു. ഏതാനും ദിവസങ്ങൾക്കകം എന്റെ കൈ സുഖമായി. പക്ഷേ പരീക്ഷണങ്ങൾ വീണ്ടും വന്നു. ഭർത്താവിന് കടുത്ത നെഞ്ചുവേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഡോക്ടറെ കാണിച്ചപ്പോൾ എക്സ്റേ എടുക്കാനായിരുന്നു നിർദ്ദേശം. അതിനായി ആശുപത്രിയിൽ പോയ സമയത്ത് ഞാൻ വീണ് കാലൊടിഞ്ഞു. പ്ലാസ്റ്റർ ഇട്ടു. നാളുകൾ കഴിയണം സുഖമാകാൻ എന്നാണ് പറഞ്ഞത്. പക്ഷേ അല്പം വിഷമിച്ചാണെങ്കിലും ഞാൻ ദിവസവും ദേവാലയത്തിൽ പോകാൻ തുടങ്ങി. പലരും എന്നോട് വേണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ഞാൻ ദിവസവും ദേവാലയത്തിൽ പോയി. മാതാവിന്റെ അരികിലും പോയി പ്രാർത്ഥിക്കും. എന്നിട്ട് വീട്ടിലെ ജോലികളും ചെയ്യും. 1 മാസമായപ്പോഴേക്കും തന്നെ എന്റെ കാൽ പൂർണ്ണമായി സുഖമായി. അത് അത്ഭുതകരമായിരുന്നു. കോരിത്തരിപ്പിക്കുന്ന ഓർമ്മ. ഇന്നും യേശു എന്നെ വിളിച്ച സംഭവം ഓർക്കുമ്പോൾ എനിക്ക് കോരിത്തരിക്കുന്നു. അന്ന് അവിടുത്തെ എനിക്ക് മനസ്സിലായില്ലെങ്കിലും ഇന്ന് ഞാൻ അവിടുത്തെ അറിയുന്നു. അവിടുന്നാണ് ഏക സത്യദൈവം. പൂജാരി വഴി എനിക്ക് വന്നേക്കാവുന്ന അപകടങ്ങളിൽ നിന്ന് അവിടെ നിന്നെ രക്ഷിച്ചു. എന്റെ ഭർത്താവ് മദ്യപിക്കുകയും പുകവലിക്കുകയും ചെയ്യുമായിരുന്നു. അതിൽ നിന്നെല്ലാം അദ്ദേഹം വിമോചിപ്പിക്കപ്പെട്ടു. മരുന്നിലൂടെ മദ്യപാന അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ യേശു തന്നെ മരുന്നായി. എന്റെ കുടുംബത്തെ അവിടുന്ന് രക്ഷയിലേക്ക് നയിച്ചു. ജീവിതത്തിലെ കഷ്ടതകൾ യേശുവിനെ കണ്ടെത്താൻ എനിക്ക് സഹായമായി. ദുരിതങ്ങൾ എനിക്കുപകാരമായി. തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. സങ്കീർത്തനങ്ങൾ 119:71. മൂത്ത മകൻ ഈ വിശ്വാസത്തിലേക്ക് വരുന്നില്ലായിരുന്നു. ഞങ്ങൾ ഏറെ പ്രാർത്ഥിച്ചെങ്കിലും മാറ്റം കണ്ടില്ല. അത് വളരെ സങ്കടകരമായിരുന്നു. അങ്ങനെയിരിക്കെയാണ് ഞങ്ങളുടെ സ്ഥലത്ത് കേരളത്തിൽ നിന്നുള്ള മിഷണറി സഹോദരന്മാർ വന്നത്. അവർ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും മകനോട് തനിയെ സംസാരിക്കുകയും ചെയ്തു. തുടർന്ന് അവൻ ഞങ്ങളെക്കാൾ തീക്ഷ്ണമായ വിശ്വാസത്തിലേക്ക് വന്നു. വിശുദ്ധ ബലിക്ക് വരാനും തുടങ്ങി. എന്റെ അമ്മയുടെ വയറ്റിലുണ്ടായിരുന്ന ട്യൂമറിന് സർജറി ചെയ്യാൻ കഴിയില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. നെഞ്ചിൽ വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ സർജറി അപകടകരമായിരുന്നു. എന്നാൽ അമ്മ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിച്ചു. അതേ തുടർന്ന് സർജറി നടത്താൻ സാധിക്കുകയും അമ്മ സൗഖ്യത്തിലേക്ക് വരികയും ചെയ്തു. എന്റെ അമ്മ പറയുന്നത് ഇങ്ങനെയാണ്: പരിശുദ്ധ അമ്മയില്ലെങ്കിൽ എനിക്ക് യേശുവിന്റെ അരികിലെത്താൻ കഴിയില്ലായിരുന്നു. ഇന്ന് അമ്മയും മറ്റു കുടുംബാംഗങ്ങളും സന്തോഷമായിരിക്കുന്നു. യേശുവും മാതാവും നൽകിയ പ്രചോദനങ്ങൾക്കനുസരിച്ച് നീങ്ങിയപ്പോൾ എനിക്കും ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചു. ഇന്ന് ഭർത്താവും ഞാനും മക്കളും ഉൾപ്പെടുന്ന എന്റെ കുടുംബം മാമോദീസ സ്വീകരിച്ച് കത്തോലിക്ക സഭാംഗങ്ങളാകാനും യേശു അനുഗ്രഹം നൽകി. ഞങ്ങളെ ഈ യാത്രയിൽ സഹായിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.